ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീം സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസാമുണ്ടയുടെ 150-ാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുന്നു. ഗോത്രവിഭാഗങ്ങളുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജൻജാതീയ ഗൌരവ് ദിവസിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 6,640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. കാനഡയിൽ അറസ്റ്റിലായ ഖലിസ്ഥാൻവാദി അർഷദ് അല്ലെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസാമുണ്ടയുടെ 150-ാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസായി ആഘോഷിക്കും. ഗോത്രവർഗ വിഭാഗം കൂടി വികസിക്കുമ്പോൾ മാത്രമേ രാജ്യവികസനം യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജൻജാതീയ ഗൌരവ് ദിവസിന് മുന്നോടിയായി ഇന്നലെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളിലെ ജനങ്ങളുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
വർത്തമാൻ സർക്കാരിനെ ജനജാതി വികാസ് ഓർ കല്യാണ കി യാത്രക്കോ തേജ് ഗതി ബഹുത് ആകെ ബഡായാ ഹെ ബഹുത് ബഡേ പേമാനെ പർ അനേക് അഭിയാൻ ഓർ കാര്യക്രം ചലായ ജാ രഹേ ഹെ വികാസ് ഓർ കല്യാണ കെ സഭി രാഷ്ട്രീയ കാര്യക്രം മെ ജനജാതി സമാജ തക് സഭി സുവിധായേ പഹുഞ്ചാനേ കെ വിശേഷ ഉപായ കിയേ ഗയേ ഹെ ഇസ്കെ അലാവാ ജനജാതി സമുദായ കെ ലിയേ അലഗ് സെ വിശേഷ യോജനായ ചലായ ജാ രഹേ ഹെ.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വത്വം നിലനിർത്തിക്കൊണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ ആധുനിക വികസനത്തിന്റെ പാതയിൽ തുടരണം. ഗോത്രജനതയുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ജൻജാതീയ ഗൌരവ് ദിവസ് അനുസ്മരണത്തിന്റെയും ഗോത്രവർഗ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ബിർസാമുണ്ടയുടെ 150-ാം ജന്മവാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ജമുയി സന്ദർശിക്കും. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിലെ ഗോത്രവർഗ സമൂഹങ്ങളുടെ വികസനത്തിനായി 6,640 കോടി രൂപയുടെ വികസന പദ്ധതികളും ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഇതോടനുബന്ധിച്ച് കേരളത്തിൽ ഇടുക്കിയിലും കാസർകോടും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, സിക്കിം എന്നിവിടങ്ങളിലെ വിവിധ പദ്ധതികളും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണിയിൽ രാവിലെ 11:30 മുതൽ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ആദ്യ ബോഡോലാന്റ് മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സമാധാനം നിലനിർത്തുന്നതിനും ഊർജ്ജസ്വലമായ ബോഡോ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബോഡോലാന്റിൽ മാത്രമല്ല അസം, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ മേഖലയിലെ മറ്റ് അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള തദ്ദേശീയ ബോഡോ ജനതയെ സമന്വയിപ്പിക്കുകയാണ് മഹോത്സവം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. സമൃദ്ധമായ ഭാരതത്തിനായി സമാധാനവും ഐക്യവും എന്നതാണ് പരിപാടിയുടെ പ്രമേയം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിൽ ഈ മാസം 20-നാണ് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ഛത്രപതി സംഭാജി നഗറിലും പൻവേലിലും മുംബൈയിലും പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നന്ദുർബാരിലെയും നന്ദേഡിലെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലാണ് പങ്കെടുത്തത്. ഈ മാസം 20-ന് 2-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുതിർന്ന ജെഎംഎം നേതാവും ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ദേവ്ഘർ, ബൊക്കാറോ മണ്ഡലങ്ങളിലാണ് ഇന്നലെ പ്രചാരണം നടത്തിയത്. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം ആവേശകരമായ അവസാനഘട്ടത്തിലേക്ക്. മുന്നണികളുടെ താരപ്രചാരകരുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ 7.28% വർദ്ധനവ് രേഖപ്പെടുത്തി. ഈ കാലയളവിലെ ആകെ കയറ്റുമതിയിൽ $468.27 ബില്യൺ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കി. ഡൽഹിയിലെ വായു ഗുണനിലവാരം അപകടാവസ്ഥയിൽ തുടരുന്നത് ഒഴിവാക്കാനുള്ള പ്രതികരണ പ്രവർത്തന പദ്ധതിയുടെ മൂന്നാം ഘട്ടം ഇന്ന് ആരംഭിക്കും. രാജ്യതലസ്ഥാനത്തെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഉപസമിതി യോഗം ചേർന്നിരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ വിവിധ ഏജൻസികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ആദ്യ സിഖ് ഗുരുവായ ഗുരുനാനാക്കിന്റെ ജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സ്നേഹം, വിശ്വാസം, സത്യം, ത്യാഗം തുടങ്ങിയ ആദർശങ്ങളിലൂടെ ജനങ്ങൾക്ക് ധാർമ്മികതയിലേക്ക് നയിച്ച മഹത് വ്യക്തിയാണ് ഗുരുനാനാക്കെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുനാനാക്കിന്റെ 555 ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആഘോഷ പരിപാടികളും പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും. കാനഡയിൽ അടുത്തിടെ അറസ്റ്റിലായ അർഷ് സിംഗ് ഗിൽ എന്ന അർഷ് ദല്ലയെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായ അർഷ് ദല്ലയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഇയാളെ നാടുകടത്തുകയോ ഇന്ത്യയിലെ നിയമ നടപടികൾക്ക് വിട്ടുനൽകുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. രഥോത്സവത്തിന്റെ ആഘോഷത്തേരിലേറിയ പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. രഥോത്സവം പ്രമാണിച്ച് ഇന്ന് പാലക്കാട് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരക്ക് കുറയ്ക്കുന്നതിനായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3 ദിവസങ്ങളിലായി അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുന്ന തേരുകൾ ഇന്ന് വൈകിട്ട് തേരുമുട്ടിയിൽ സംഗമിക്കും. ദേവരഥങ്ങൾ മുഖാമുഖം അണിനിരക്കുന്ന ഈ മനോഹര കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ ആയിരങ്ങളാണ് കൽപ്പാത്തി അഗ്രഹാര വീഥികളിലേക്ക് ഇന്ന് ഒഴുകിയെത്തുക. പഴയ കൽപ്പാത്തി ചാത്തപുരം ക്ഷേത്രങ്ങളിൽ ഇന്ന് രാവിലെ രഥാരോഹണം നടക്കും. തുടർന്ന് രഥപ്രയാണത്തിന് ശേഷം 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങളാണ് വൈകിട്ട് തേരുമുട്ടിയിൽ സംഗമിക്കുക. സുരക്ഷയൊരുക്കാൻ പോലീസ്, അഗ്നിരക്ഷാ സേനകളെയും ആരോഗ്യം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. രഥോത്സവത്തിന് നാളെ കൊടിയിറങ്ങും.
സംസ്ഥാനത്ത് തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുതെന്ന് ഹൈക്കോടതി. നിരത്തുകളിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ആനകളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ പാടില്ലെന്നും രാത്രി 10:00, 4:00 ഇടയിൽ ആനകളെ കൊണ്ടുപോകരുതെന്നും ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ശബരിമല, മാളികപ്പുറം എന്നിവിടങ്ങളിൽ മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. വൃശ്ചികമാസം 1 പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. അയ്യപ്പ ഭക്തരെ വരവേൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. വെട്ടുകാട് മാതൃദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 4-ാമത്തെയും അവസാനത്തെയും 2020 മത്സരം ഇന്ന് നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ വാൻഡറേസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. 3-ാം മത്സരത്തിൽ ഇന്ത്യ 11 റൺസിന് വിജയിച്ചിരുന്നു. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ATP ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എപ്ടൻ സഖ്യം ഇന്നിറങ്ങും. ജർമ്മനിയുടെ കെവിൻ ക്രാവിറ്റ്സ്, ടിം പ്യൂച്ച് സഖ്യമാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കാണ് മത്സരം. നൈജീരിയയിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി ഇന്ത്യ 15 ടൺ മാനുഷിക സഹായം അയച്ചു. അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ 60 ടൺ സാധനങ്ങൾ ഇനിയും നൈജീരിയയ്ക്ക് നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കനത്ത നാശം വിതച്ച വെള്ളപ്പൊക്കത്തിൽ 300-ലധികം പേർ മരിക്കുകയും 7,40,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസാമുണ്ടയുടെ 150-ാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുന്നു. ഗോത്രവിഭാഗങ്ങളുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജൻജാതീയ ഗൌരവ് ദിവസിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 6,640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. കാനഡയിൽ അറസ്റ്റിലായ ഖലിസ്ഥാൻവാദി അർഷ് ദല്ലയെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.